ആരോ ഉറക്കെ നിലവിളിക്കാൻ പറ്റാതെ പിടയുന്നുണ്ട്. ആന എണീറ്റു. എവിടെയാണ് വാതിൽ? എവിടെയാണ് ചുമര്? എങ്ങോട്ടാണ് നീങ്ങേണ്ടത്? കൈ നീട്ടി തപ്പിത്തപ്പി നടന്ന് ആന ചുവരിൽ ചെന്നിടിച്ചു. ചുവരിനപ്പുറത്ത് അടക്കി പിടിച്ച വർത്തമാനങ്ങൾ. നേരം വെളുക്കുമ്പോഴേക്കും ആയില്ലെങ്കിൽ എന്തൊട്ടാ ചെയ്യാ കുഞ്ഞലേ? അമ്മയാണ് ചോദിക്കുന്നത്. വല്യമായി ഉത്തരം പറയുന്നത് കേട്ടില്ല. എന്താവുന്ന കാര്യമാണ്? അവർ ഇരുട്ടത്ത് എവിടെ ഇരുന്നാണ് സംസാരിക്കുന്നത്? കരഞ്ഞതാരാണ്?
എനിക്കൊന്നറിയില്ല. എൻ്റെ പൊന്നും കുരിശു മുത്തപ്പ.
അമ്മ നെഞ്ചത്തടിച്ചുവെന്ന് ആനയ്ക്ക് തോന്നി. അപ്പോഴും വല്യമായി എന്തോ പറഞ്ഞു. ആന കേട്ടില്ല. അത്രയ്ക്ക് ഒച്ച താഴ്ത്തിയാണ് പറയുന്നത്. സത്യ പറ, നീ ഇതിനു മുമ്പ് ആരൊക്കെങ്കിലും മരുന്ന് കൊടുത്തിട്ടുണ്ടാ കുഞ്ഞിലെ? എനിക്ക് പേടിയായിട്ടാ വയ്യാട്ടാ. ഇത് കണ്ട കിണ്ടീരെ മൂരിലേക്കോടെ പോണോണോ പോണേ? അമ്മയുടെ ഒച്ചയിൽ പേടിയും കരച്ചിലും ഉണ്ടായിരുന്നു. എന്താണ് അവിടെ പ്രശ്നം? എവിടെയാണ് വാതിൽ? ഈശോ മറിയോ സേപ്പേ. ഐ റിപ്പീറ്റ്, ഈശോ മറിയ ഔസേപ്പേ. ഈ കടുയങ്ക് ചെയ്യണത് കാണേണ്ടി വന്നുല്ലോ. ഐ റിപ്പീറ്റ്, ഈശോ മറിയ ഔസേപ്പേ. ഈ കടുങ്കയെ ചെയ്യണത് കാണേണ്ടി വന്നുല്ലോ. അമ്മ കരയുകയാണ്. നെഞ്ചത്തടിക്കുന്നുമുണ്ട്. അമ്മ നെഞ്ചത്തടിക്കുന്ന ഒച്ച ആനയ്ക്ക് ശരിക്കും തിരിച്ചറിയാം. ചേടുത്താരൊന്നും മിണ്ടാണ്ട് നിൽക്കണ്ട. ഒച്ചയടക്കി പിടിച്ചിട്ടാണെങ്കിലും ഇത്തവണ വല്യമായി പറഞ്ഞത് ആന കേട്ടു. വല്യമായിക്ക് ദേഷ്യം വന്നിട്ടുണ്ട്. അതാണ് ഇങ്ങനെ കടുത്ത ഒച്ചയിൽ പറയുന്നത്. അതിൻ്റെ പിന്നാലെ ആരോ വായ പൊത്തി പിടിച്ച പോലെ ഒരു നിലവിളി അമർത്തപ്പെട്ടു. വല്യമായി അമ്മയുടെ വായ പൊത്തിയതാണോ? എവിടെ പോയി ഈ മുറിയുടെ വാതിൽ? ഇന്നലെ ഇവിടത്തെ വാതിൽ എവിടെയായിരുന്നു? ആന പലതവണ ഓരോന്നിന്മേൽ ചെന്ന് മുട്ടുതിരിഞ്ഞു. ഐ റിപ്പീറ്റ്, മുട്ടിത്തിരിഞ്ഞു. അവസാനം നൂലിഴ പോലെ ഒരു വരവെളിച്ചമാണ് അവൾക്ക് വാതിൽ കാട്ടിക്കൊടുത്തത്. വാതിലകത്തു നിന്നടച്ചിരുന്നു. വെളിച്ചത്തിൻ്റെ പഴുതിലൂടെ ആന അകത്തേക്ക് നോക്കി. വെറും നിലത്ത് കിടക്കുന്ന ചിന്നമ്മയെയാണ് അവൾ ആദ്യം കണ്ടത്. ചിന്നമ്മ ബ്ലൗസ് മാത്രമേ ഇട്ടിട്ടുള്ളൂ. ചിന്നമ്മയുടെ മുട്ടുകാലിലിരുന്ന് വല്യമായി രണ്ട് കൈകൊണ്ടും ചിന്നമ്മയുടെ അടിവയറിൽ ഞെക്കിക്കൊല്ലാൻ നോക്കുന്നു. ചിന്നമ്മ കരയുമ്പോൾ വായ പൊത്തിപ്പിടിക്കുന്നത് അമ്മയാണ്. എൻ്റെ കർത്താവേ, എൻ്റെ മാതാവേ, എൻ്റെ പുണ്യാള എന്നൊക്കെ വിളിച്ചുകൊണ്ടാണ് അമ്മ വായ പൊത്തുന്നത്. വല്യമ്മയുടെയും അമ്മയുടെയും കൈകൾക്ക് കീഴിൽ ചിന്നമ്മ കിടന്ന് പിടയുന്നു. ആനയ്ക്ക് ആ കാഴ്ച വിശ്വസിക്കാനേ ആയില്ല. ചിമ്മിനിയുടെ തിരി എത്രയാണ് നികത്തി വച്ചിരിക്കുന്നത്? ഈ വീട്ടിലെ മുഴുവൻ മണ്ണെണ്ണയും ആ വിളക്കിൽ ഒഴിച്ചിട്ടുണ്ടുണ്ടാവും. ഐ റിപ്പീറ്റ്, ഒഴിച്ചിട്ടുണ്ടാവും. തീയും പുകയും തുപ്പിക്കൊണ്ട് ചിമ്മിണി ഒരു പന്തം പോലെ ആളിക്കത്തുന്നു. അതൊരു ചീത്ത വെളിച്ചമാണെന്ന് ആനയ്ക്ക് തോന്നി. പേടിപ്പിക്കുന്ന വെളിച്ചം. അവിടെ നടക്കുന്നത് എന്താണെന്ന് മനസ്സിലായില്ലെങ്കിലും അതിൻ്റെ വിഷാദം ഏറ്റവും ആഴത്തിൽ ആനയെ പിടികൂടി. അവൾ വിറയ്ക്കാൻ തുടങ്ങി. വാതിൽ തുറക്കണമെന്നോ അകത്ത് നടക്കുന്നത് എന്താണെന്നറിയണമെന്നോ അവൾക്ക് തോന്നിയില്ല. അതൊരു രഹസ്യമാണെന്ന് അവൾക്ക് മനസ്സിലായി. ആന കണ്ടുകൊണ്ടു നിൽക്കുമ്പോൾ വല്ലാത്തൊരു നിലവിളിയോടെ ചിന്നമ്മ വില്ലുപോലെ വളഞ്ഞു. അമ്മ നെഞ്ചത്തടിച്ചുകൊണ്ട് ചിന്നമ്മയെ ഫലമായ നിലത്തേക്ക് അമർത്തിക്കിടത്തി. വല്യമായി കുനിഞ്ഞു. ഐ റിപ്പീറ്റ്, കുനിഞ്ഞു നിവരുന്നത് ആന കണ്ടു. നിവർന്നു വരുന്ന വല്യമ്മയുടെ കൈകൾ ചോരയിൽ കുതിർന്നിരുന്നു. അമ്മയും വല്യമ്മയും കൂടി ചിന്നമ്മയെ കൊല്ലുകയാണോ? മണ്ണെണ്ണ വിളക്കിൻ്റെ ചുവന്ന ചീത്തയായ ആ വെളിച്ചത്തിൽ ഭയങ്കരമായ ആ കാഴ്ച കണ്ട് ആന നടുങ്ങി നിന്നു. അവൾക്ക് ഉറക്കെ കരയണമെന്നുണ്ടായിരുന്നു. എന്നാൽ ചെറിയ ഒരൊച്ച പോലും ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. എന്നിട്ട് അമ്മയും വല്യമ്മയും കൂടി ധൃതിയിൽ ആ മുറിയിലുണ്ടായിരുന്ന തുണികളും സാധനങ്ങളും വലിച്ചുവാരി പായയിലിട്ട് പായ തീർത്തു. പായയും ചോരയിൽ കുതിർന്നിട്ടുണ്ട്. ചിന്നമ്മ വെറും നിലത്ത് കൈകാൽ നീട്ടിവെച്ച് കണ്ണടച്ച് മരിച്ചു കിടക്കുന്നു. ഇപ്പോൾ ചിന്നമ്മയെ ഒരു കള്ളിമുണ്ട് ഉടുപ്പിച്ചിട്ടുണ്ട്. ചുവരിൻ്റെ വശത്തേക്ക് അല്പം തല ചിരിച്ച് കിടക്കുന്നതിനാൽ ആനയ്ക്ക് ചിന്നമ്മയുടെ മുഖം ശരിക്ക് കണ്ടുകൂടാ. അല്ലെങ്കിലും മരിച്ചവരുടെ മുഖം ആനയ്ക്ക് കാണണ്ട. അമ്മ പായച്ചുരുളും വിളക്കും എടുത്തു. വല്യമ്മയുടെ കയ്യിൽ ഒരു കറുത്ത മൺകലമാണ്. എന്തിനാണ് മൺകലമെന്ന് ആനയ്ക്ക് മനസ്സിലായില്ല. അവർ വാതിൽ തുറന്ന് പുറത്തേക്ക് വരികയാണ്. ആന പെട്ടെന്ന് ഇരുട്ട് മൂലയിൽ മറഞ്ഞു നിന്നു. എന്തിനാണ് അങ്ങനെ ചെയ്തതെന്ന്? ആനയ്ക്കു തന്നെ അത്ഭുതം തോന്നി. അമ്മ മുന്നിലും വല്യമ്മായി പിന്നിലുമായി ആനയെ കടന്നുപോയി. അമ്മയുടെ മുഖം പേടിച്ചരണ്ടിരുന്നു. വല്യമ്മായുടെ മുഖത്തെ ഒഴിഞ്ഞ ഭാവം, വിയർപ്പിൽ കുതിർന്ന കരിമംഗലങ്ങൾ, കെട്ടഴിഞ്ഞ തലമുടി ആനയ്ക്കാകെ നെഞ്ചു കഴയ്ക്കാൻ തുടങ്ങി. അവർ നേരെ മറപ്പുരയിലേക്കാണ് പോകുന്നത്. അടുക്കള വാതിലിറങ്ങി മുറ്റത്തുകൂടെ മറപ്പുരയിലേക്ക്. വിളക്ക് അകന്നകന്ന് പോയതോടെ ആനയ്ക്ക് പേടിയായി തുടങ്ങി. ഇപ്പോൾ അവളെ വളയുന്നത് കിതയ്ക്കുന്ന ഇരുട്ടുകൾ മാത്രമല്ല, മരിച്ചു കിടക്കുന്ന ചിന്നമ്മയുടെ ബ്ലൗസിൻ്റെ വെള്ളനിറവും കൂടിയാണ്. ചിന്നമ്മയെ കൊന്നു എന്ന അറിവ് അവളെ നടുക്കി. കൊന്നത് അമ്മയും വല്യമ്മയും കൂടിയാണെന്ന സത്യം അവളെ വ്യസനിപ്പിച്ചു. കരയാൻ പോലും കഴിയാത്ത ഒരു വിങ്ങൽ അവളുടെ നെഞ്ചിൽ നിറഞ്ഞു. മറപ്പുരയിൽ അവർ പായും തുണിയും കഴുകുകയല്ല, കിളയ്ക്കുകയാണ്. നനഞ്ഞ മണ്ണിൽ കൈക്കോട്ട് വീഴുന്ന ഒച്ച ആനെ തിരിച്ചറിഞ്ഞു. ചിന്നമ്മയെ കുഴിച്ചിടാനുള്ള കുഴി കുത്തുകയാണോ? ലോകം മുഴുവൻ കേൾക്കുന്നത്ര ഉച്ചയിൽ കരയാൻ ആനയെ ആഗ്രഹിച്ചു. ഒച്ചിനെ പോലെ തറയിലേക്ക് ചുരുണ്ടിരുന്ന് അവൾ പായ പൊത്തി. ഇങ്ങനത്തെ സമയങ്ങളിൽ അവളെപ്പോലെ ഒരു കുട്ടിക്ക് ഒന്നും ചെയ്യാനാവില്ലെന്ന് ആനയ്ക്ക് മനസ്സിലായി. എന്താണ് ചെയ്യുന്നത് പോലും ഓർക്കാതെ ചെയ്യുന്നതെന്നു പോലും ഓർക്കാതെ ഇരുട്ടിലൂടെ നാലുകാലിൽ ഇഴഞ്ഞും നിരങ്ങിയും ആന എങ്ങനെയോ അവളുടെ കിടക്കപ്പായിൽ ചെന്നു കിടന്നു. അമ്മയും വല്യമ്മയും കൈ കഴുകി വെടുപ്പാക്കി മറപ്പുരയിൽ നിന്ന് പുറത്തു വരുന്നതും അവർ ചിന്നമ്മയുടെ അടുത്തേക്ക് പോകുന്നതും അവളറിഞ്ഞു. ആന കണ്ണടച്ചു, ചെവിയിൽ വിരൽ തിരുകി. അവൾക്കൊന്നും കാണണ്ട, കേൾക്കണ്ട. അവരിപ്പോൾ ചിന്നമ്മയെ വലിച്ചിഴച്ചു കൊണ്ടുപോവുകയാകും. ചിന്നമ്മ ചിരിച്ച് ചിരിച്ച് കണ്ണിൽ നിന്ന് വെള്ളം വരുന്നത് എന്തിനാണെന്ന് അവൾ ഓർത്തു. നാളെ മുതൽക്ക് ഒരിക്കലും ജീവിതം പഴയ പോലെയാവില്ല. ഈ വീട്ടിലുള്ള ആരോടും പഴയ പോലെ പെരുമാറാൻ ആനയ്ക്ക് പറ്റില്ല. അമ്മയോടോ വല്യമ്മയോടോ ആന ഇനി മിണ്ടില്ല. ചിന്നമ്മയെ കൊന്നതാണെന്നും അതാരാണെന്നും ആന അത് കണ്ടു നിന്നുവെന്നും അവൾക്ക് കുട്ടിപ്പാപ്പനോട് പറയാൻ പറ്റില്ല. ആനിയെ, ആ ചിന്നമ്മ പെണ്ണിനെ ഇങ്ങടാ വിളിച്ചേരി എന്ന് വയസ്സായ അമ്മാമ പറയുമ്പോൾ ആന എന്തു ചെയ്യും? കിടന്നെടുത്തു നിന്നങ്ങാൻ ആനയ്ക്ക് പേടിയായി. അനങ്ങിയാൽ എല്ലാ രഹസ്യവും പുറത്താകും. ആന ശ്വാസം പിടിച്ചു കിടന്നു. പന്തം പോലെ കത്തുന്ന ചിമ്മിണി വിളക്കിൻ്റെ ചീത്ത വെളിച്ചം അകത്തേക്ക് കടന്നു വരുന്നത് കണ്ണടച്ചു കിടന്നിട്ടും ആന അറിഞ്ഞു. പിന്നെ വിളക്കിൻ്റെ തിരി താഴ്ന്നിരിക്കണം. കണ്ണുകൾക്ക് പരിചിതമായ ഇരുട്ടും വെളിച്ചവും ഇല്ലാത്ത ഒരു നിറം. അമ്മയും വല്യമ്മയും ആനയുടെ ഇടത്തും വലത്തും വന്നു കിടന്നു. ആനയ്ക്ക് അവളുടെ നെഞ്ച് പൊട്ടിപ്പോകുമെന്ന് തോന്നി. എൻ്റെ വിളക്കൂതിയത് ആരാണ്? ആനയെ അമ്പരപ്പിച്ചുകൊണ്ട് കുട്ടിപ്പാപ്പൻ ചോദിച്ചു. കുട്ടിപ്പാപ്പൻ്റെ ശബ്ദം ആന പ്രതീക്ഷിച്ചിരുന്നില്ല. അവൾക്ക് ആശ്വാസമാണോ പേടിയാണോ തോന്നിയതെന്ന് അറിഞ്ഞുകൂടാ. അമ്മയോ വല്യമ്മയോ മിണ്ടാത്തത് എന്താണ്? ചോദിക്കണ കേട്ടില്ലേ, ആരാ എൻ്റെ മുറിക്കകത്ത് വന്ന് വിളക്ക് കെടുത്തിയതെന്ന്? കുട്ടിപ്പാപ്പൻ്റെ ഒച്ച കഠിനമായിരുന്നു. ഇത്രയും ഭയങ്കരമായി കുട്ടിപ്പാപ്പൻ സംസാരിക്കുന്നത് ആന ഇതുവരെ കേട്ടിട്ടില്ല. അതിനും ആരും മറുപടി പറഞ്ഞില്ല. പെങ്ങളെ, അതൊരു വല്ലാത്ത വിളിയായിരുന്നു. വീട് ഒന്നാകെ വിറച്ചു. വിളിയുടെ ഊക്കിൽ വല്യമ്മായി പിടഞ്ഞെണീറ്റു. ആനയും എണീറ്റു. ആനയെ അമ്പരപ്പിച്ചുകൊണ്ട് ചിന്നമ്മ കഴുത്തറ്റം മൂടിപ്പുതച്ച് അവളുടെ അടുത്ത് കിടന്നിരുന്നു. കണ്ണു തുറന്ന് അവളെ നോക്കിക്കൊണ്ട് മരിക്കാതെ, ഒന്നും സംഭവിക്കാത്ത പോലെ. നീ ബഹളൊന്നും ഉണ്ടാക്കണ്ട, ഞാനിണ് വിളക്കൂതിയത്, മണ്ണെണ്ണ ഇല്ലാണ്ടിണ്, വല്യമ്മായി പറഞ്ഞു. മണ്ണെണ്ണ ഞാനൊക്കെ അറിയണുണ്ടട്ടാ. ഓർമ്മ വെച്ചോ? കുട്ടിപ്പാപ്പൻ പേടിപ്പിക്കുന്ന ഒച്ചയിൽ പറഞ്ഞു. കുട്ടിപ്പാപ്പൻ എല്ലാം കണ്ടിരുന്നു. ചിന്നമ്മ മരിച്ചിട്ടില്ലേ? കാടാ, കാടെന്ന് പറഞ്ഞ കൊടും കാടാണ്. പട്ടാള റോഡ് മാത്രമല്ല, തൃശ്ശൂർ ദേശം മുഴുവൻ. അമ്മാമ ഉറക്കമുണരുകയാണ്. ഈയിടെ അമ്മാമയ്ക്ക് ഓർമ്മകൾ മാത്രമേ ഉള്ളൂ. അമ്മാമ കാലം നീട്ടിയിരുന്ന് മുറുക്കാൻ പെട്ടി തുറന്ന് ഓർമ്മകൾ നിരത്തുന്നു. രാവെന്നോ പകലെന്നോ അതിന് വ്യത്യാസമില്ല. പട്ടാളും കടേ പാമ്പും പുറ്റും കാരണം മനുഷ്യർക്ക് പൊറുതിയാ മുട്ടി. നിലത്ത് കാല് വെച്ചാൽ അത് മൂർക്കം പാമ്പിൻ്റെ വായിലേക്കാണ്. ഒക്കെ ചെറിയ ചെറിയ എടോഴിയല്ലേ? എടോഴിയോളല്ലേ നമ്മള് പാർക്കണ പട്ടാള റോഡും ഒരേ ഡൊഴിയ. അമ്മാമ ചിരിച്ചു. ഇപ്പെന്താ കെട്ടിടങ്ങള്, കച്ചോടം, കാറും ലോറിയും. അമ്മയും വല്യമ്മയും ചുമരുചാരി ഇരിക്കുകയാണ്. ആന ചിന്നമ്മയ്ക്ക് പുറം തിരിഞ്ഞു കിടന്നു. പിന്നെ കുരങ്ങുകള്, അതും എന്ത് ജാതി കുരങ്ങുകളാണ്! പോത്ത് പോത്ത് പോലത്തൊരു പതനായിരണ്ണം. തൃശ്ശൂർ ദേശം മുഴുവനും കുരങ്ങുകളടിഞ്ഞായിരുന്നു. ഐ റിപ്പീറ്റ്, കുരങ്ങുകളടിയായിരുന്നു. വെട്ടിയാ നിരത്താൻ പറഞ്ഞു സർക്കാർ. സർക്കാരാ മുനിസിപ്പൽ കൗൺസിൽ എന്തുട്ടാണാവോ? വെട്ടിയാ നിരത്താൻ പറഞ്ഞു. നമ്മള് പട്ടളും കടയും പാമ്പും വെട്ടിയാ നിരത്തിയാ മതി, സർക്കാർ കാശാ തരൂ. ഉണർന്നാൽ പിന്നെ അമ്മാമ്മയുടെ ഓർമ്മകൾക്ക് ഉറക്കമില്ല. നേരം വെളുക്കോളം, നേരം വെളുത്താലും അത് തുടരും. നേരം വെളുത്ത് ആന കണ്ണു തുറക്കുമ്പോൾ അമ്മ രൂപക്കൂടിന് മുമ്പിൽ കമിഴ്ന്നു കിടന്ന് പ്രാർത്ഥിക്കുകയാണ്. ചിന്നമ്മ കഴുത്തുവരെ മൂടി പുതച്ചു കിടക്കുന്നു. വല്യമ്മായുടെ പായ തെറുത്തു വെച്ചിരിക്കുന്നു. രാത്രിയിലെ ദുസ്വപ്നങ്ങളും ആരോടും ചോദിക്കാൻ ആനയ്ക്കിഷ്ടമില്ലാത്ത അനേകം സംശയങ്ങളുടെ അസ്വസ്ഥതയും അതേ ഭാരത്തോടെ അവളുടെ നെഞ്ചിലേക്ക് തിരിച്ചു വന്നു. ആനയ്ക്ക് നെഞ്ചു വേദനിച്ചു, തൊണ്ട വേദനിച്ചു, തലവേദനിച്ചു, ചുമ വന്നു. പല്ലു തേക്കാൻ വേണ്ടി ഉമിക്കരിപ്പാളയുടെ അടുത്ത് നിൽക്കുമ്പോൾ വല്യമ്മായി വലിയൊരു പാറക്കല്ലും താങ്ങിപ്പിടിച്ച് മറപ്പുരയിലേക്ക് പോകുന്നത് ആന കണ്ടു. മുറ്റത്തെ അഴക്കയിൽ പായും തുണികളും കഴുകിയിട്ടിരിക്കുന്നു. ചിന്നമ്മയുടെ തുണികളാണ് അധികവും. ആന മറപ്പുരയുടെ വാതിൽക്കലേക്ക് ചെന്നു. വല്യമ്മായി ഇളകിക്കിടക്കുന്ന മണ്ണിൽ പാറക്കല്ലിട്ട് ചവിട്ടി ഉറപ്പിക്കുകയാണ്. ആനയെ കണ്ട് വല്യമ്മായി ഞെട്ടി. ഇതെന്തൂട്ടിനാ? ആന ചോദിച്ചു. വല്യമ്മായി ഒരു ഞെട്ടലോടെ തിരിഞ്ഞു നോക്കി. അതവിടെയാ കിടന്നോട്ടെ, മൂത്രമുള്ളുമ്പോ കാലുമ്മലാവില്ല. നിനക്ക് മൂത്രമുള്ളാനാ? വല്യമ്മായി പെട്ടെന്ന് മറപ്പുരയിൽ നിന്ന് പുറത്തേക്ക് പോയി. ഈ കല്ലുകൊണ്ട് വന്നിടാനാണോ രാത്രിയിൽ മറപ്പുര കിളച്ചത്? 64 ക്രിസ്ത്യാനി കൂടമ്മേള കൊണ്ടെന്ന് പുത്തൻ പെട്ടേല പാർപ്പിച്ചു. ഐ റിപ്പീറ്റ്, ക്രിസ്ത്യാനി കുടുംബങ്ങളെയാ കൊണ്ടെന്ന് പുത്തൻ പേട്ടേലാ പാർപ്പിച്ചു. നമ്മളതിലൊന്നും പെടില്ല. നമ്മളൊക്കെ അതിലും താഴെയുള്ളവരാ. നമ്മുടെ മൂക്കന്മാരില്ലേ ഗോസായി കുന്നത്ത്, അവരെ പെടും. അന്നൊരു പള്ളിയുള്ളോ, വലിയ പള്ളി, അതുമ്പല് കേസും കൂട്ടിയൊക്കെ ആയി. എന്തിനാ പറയണേ, അത് സുറായി ലോക്ക കിട്ടി. സുറായി ഒളുക്ക കിട്ടി. അന്ന് തുടങ്ങിയതിന് എൻ്റെ കൊച്ചുറോതുന് എന്നോട് വഴക്ക്. അമ്മാമ്മ ചിരിക്കാൻ തുടങ്ങി. ഈ കഥ ആനി പലവട്ടം കേട്ടിട്ടുണ്ട്. അമ്മ പറയുന്നത് വല്യപ്പള്ളി വഴക്കിൻ്റെ കാലത്ത് അമ്മയ്ക്ക് അമ്മാമ്മയെ അറിയുക പോലുമില്ലെന്നാണ്. രൂപക്കോടിന് മുന്നിൽ കമിഴ്ന്നു കിടന്നുള്ള അമ്മയുടെ പ്രാർത്ഥന നീണ്ടു നീണ്ടു പോയി. നേരം വെളുക്കുമ്പോഴുള്ള കുട്ടിപ്പാപ്പൻ്റെ ചുമ സമാധാനപ്പെടുന്നത് കടും ചൂടോടെ